ദോഷങ്ങളും ഞങ്ങൾ ഒളിച്ചിരിക്കുന്നത്, തിരിശിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെ അതിനോട്ട് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണം. നാരാജ്യ ശക്തിയും മുഖത്തും മേഘം നിനക്കുള്ളതാകുന്നു. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ ഭർത്താവിനോടുകൂടെ യേശുവിൽ വാഴ്ത്തിട്ടോളുന്നു. നിന്റെ വൈദ്യഫലമാ നമ്മുടെ ഭർത്താവ് യേശു വാഴ്ത്തിട്ടോളാവുന്നു. നമ്മൾ എന്നെ കൊടുത്ത് പറയുമ്പോ ദമ്പ്രാന്റെ അമ്മയെ പാപികളാടിയങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസ്നേഹത്തിന്റെയും ദമ്പ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമ്മേ. ദൈവമായ കർത്താവെ, കൃപയിൽ സമർപ്പിക്കുന്നു. അനുഗ്രഹകരമായി ഒന്ന് ഒരിക്കൽ കൂടെ ദൈവസന്നിധിയിൽ ഒത്തുചേരുവാൻ സ്വർഗം സഹായിച്ചു. അവിടുത്തെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, അനുഗ്രഹത്തിന്റെ നാളുകളായി ദൈവമേ ഞങ്ങളെ തന്നെ വേർതിരിപ്പാൻ തക്കം വേണ്ടിയാക്കണമേ. ഞങ്ങളുടെ തെറ്റുകളെയും കുറവുകളെയും ഞങ്ങളോട് കണക്കിടരുതേ. നിന്റെ വിശുദ്ധന്മാർക്കുള്ള ഓഹരികൾ ഞങ്ങളെ ക്രമീകരിക്കണമേ. നോമ്പിന്റെ അനുഭവം ദൈവമേ പശ്ചാത്താപത്തിന്റെയും അനുതാപത്തിന്റെയും അനുഭവമാകുന്നു. ദൈവമേ അത് അർത്ഥവത്തായ ചിലവഴിപ്പാൻ ഞങ്ങളോട് സഹായിക്കണമേ. ദൈവം ഞങ്ങൾക്കുകയും പഠിക്കുകയും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തെ നിങ്ങളുടെ തെളിക്കണമേ. ദൈവമേ ഞങ്ങളുടെ ഉള്ളിലുള്ള നിരാശയെയും ഞങ്ങളുടെ ഉള്ളിൽ സംശയത്തെയും ഞങ്ങളുടെ ആകുലതകളെയും സ്വർഗം അവിടുന്ന് മാറ്റണമേ. വിശ്വാസത്തിൽ ദൈവമേ ഞങ്ങൾ പൂർണ്ണതയുള്ളവരായി തീരുവാൻ ദൈവമേ സഹായിക്കണമേ. അതിമ നൂറ്റാണ്ടിൽ ദൈവമേ പരിശുദ്ധാത്മാവിൽ നയിച്ചതുപോലെ ഞങ്ങളെയും ദൈവാത്മാവിൽ നയിക്കപ്പെടുവാൻ തക്കം സഹായിക്കണമേ. നോമ്പിന്റെ കാലയളവ് ഏറ്റവും അനുഗ്രഹകരമായി ചിലവഴിപ്പാൻ ഞങ്ങളുടെ ആകണമേ. ദൈവമേ ഞങ്ങൾ പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ ദൈവമേ നോമ്പിനോടുള്ള വിശ്വാസത്തിൽ കൂടുതൽ അത്ഭുതമായി തീരുവാൻ ഞങ്ങളോട് സഹായിക്കണമേ. ദൈവമേ പഠിക്കുന്ന വേദ വചനങ്ങളുടെ മർമ്മങ്ങൾ ആഴമായി ഗ്രഹിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ ബുദ്ധിയെയും ജ്ഞാനത്തെയും നീ അവിടുന്ന് തെളിക്കണമേ. അത് പറന്നു കൊടുക്കുവാൻ തക്കവണ്ണം അടിയനെ സഹായിക്കണമേ. അടിയന്റെ ബലഹീനത കണക്കിടരുതേ. എല്ലാ ക്ലാസ്സുകളെയും സ്വർഗം അനുഗ്രഹിക്കണമേ. അവിടെ ആയിരുന്നു സംബന്ധിക്കുന്നതിലൊരു ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആവശ്യങ്ങൾ അവിടും ചേർന്നിരിക്കണമേ. ഭാരങ്ങൾ അവിടും ചേർന്നിരിക്കണമേ. ദൈവമേ ഒരുക്കത്തോടെ തിരുസന്നിധിയിൽ നിൽക്കുവാൻ ഞങ്ങളോട് സഹായിക്കണമേ. ആത്മാവിനോട് ഇടപെടുന്ന നിമിഷങ്ങളായി ഞങ്ങളുടെ വേദപഠന ക്ലാസുകളായി തീരുവാൻ സഹായിക്കണമേ. ഒരു ശുദ്ധാത്മാവിൽ ദൈവനോട് സജീവന്റെ വചനങ്ങളെ തുറന്നു കൊടുക്കുവാൻ തന്നെ സത്യം നൽകണമേ. മടുത്ത് മറിയം പ്രസ്ഥാനത്തെ വാഴ്ത്തും അനുഗ്രഹിക്കണമേ. ദൈവമേ ഇതിന് ചെറുതും വലുതുമായി സഹായം ചെയ്യുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ഡയസിഷൻ ലെവലിലുള്ളവരെ തോടുത്തവരെ ഓർക്കുന്നു. റീജിയൻ ലെവലിലുള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. യൂണിറ്റ് സെക്രട്ടറിമാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ. കൃപയിൽ പൊതിയണമേ. അല്പസമയം കൊടുത്ത് ശ്രേഷ്ഠ സന്നിധിയിലാവുന്നു. നീ ഞങ്ങളോട് ഇടപെടണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും നാളും സ്തുതിപ്പാനായിട്ട് തന്നെ. ത്രിയേക ദൈവത്തിന്റെ ധന്യ തിരുനാമം മുഖത്തപ്പെടട്ടെ. ഒരിക്കൽ കൂടെ ദൈവാത്മാവിൽ അടുത്തു വരുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ചു. നമ്മുടെ വെളിപാട് പുസ്തകത്തിന്റെ 18 അധ്യായമാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. കഴിഞ്ഞ ആഴ്ച 17 അധ്യായത്തെ കുറിച്ച് നമ്മൾ പഠിച്ചു. ക്രിസ്ത്യാനികൾക്ക് നാശം വരുത്തുവാൻ തുനിഞ്ഞിറങ്ങിയ പുറജാതി സാമ്രാജ്യമായ റോമിന്റെ ന്യായവിധിയും പതനവുമാണ് 17, 18 അധ്യായങ്ങളുള്ളത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതിന്റെ പ്രധാനമായ ഉള്ളടക്കം അതാണ്. കഴിഞ്ഞ ആഴ്ചയിലെ ഭാഗത്ത് നമ്മൾ കണ്ടത് കടും ചുവപ്പുള്ള മൃഗത്തിന്മേലിരിക്കുന്ന സ്ത്രീയുടെ ചിത്രം നൽകിയിട്ട് തുടർന്ന് യോഹന്നാൻ ഉപയോഗിച്ചിരിക്കുന്ന പ്രതീകങ്ങളുടെ അർത്ഥമാണ് അവിടെ വിശദീകരിച്ചത്. 7 തലകൾ, 10 കൊമ്പുകൾ, വേശ്യ ഇരിക്കുന്ന വെള്ളം, അവസാനം വേശ്യയുടെയും എല്ലാ പ്രതീകങ്ങളുടെ അർത്ഥം ഗ്രന്ഥകാരൻ തന്നെ അവിടെ വിശദീകരിക്കുന്നുള്ളൂ. റോമൻ സാമ്രാജ്യത്തിന്റെ പ്രതീകമാണ് മൃഗം. 7 തലകൾ എന്ന് പറയുന്നത് 7 രാജാക്കന്മാരാണ്, അത് ആ കാലത്തെ രാജാക്കന്മാർ എന്നുള്ളതിൽ കണ്ടു. 10 കൊമ്പുകൾ എന്നുള്ളത് അധികാരം പ്രാപിച്ചിട്ടില്ലാത്ത രാജാക്കന്മാരാണ് ഇനിയും വരുവാനുള്ളവരെന്ന് എന്നുള്ള നിലയിൽ നമ്മളതിനെ വ്യാഖ്യാനിക്കുന്നു. വേശ്യയിരിക്കുന്ന വെള്ളം, വംശങ്ങളും പുരുഷാരങ്ങളും ജാതികളും ഭാഷകളും, അപ്പൊ അങ്ങനെയുള്ള സർവ്വലൗകികതയെ പൊതുവായിട്ട് അവിടെ ഓർപ്പിച്ചു എന്ന് പറഞ്ഞു. അവസാനം ശൂന്യമാക്കുന്ന മ്ലേച്ഛതയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ദൈവത്തിന് സ്ഥാനമില്ലാത്ത ആധുനിക നാഗരിക സംസ്കാരത്തെ പൊതുവായി നമുക്കതിനെ കാണുവാനായിട്ട് നോക്കും. മഹദിയാം ബാബിലോൺ അനുഭവം ഇന്നും നമ്മുടെ ജീവിതത്തിലുണ്ട് എന്ന് നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കണം, ചിന്തിക്കണം. തിരുത്തലുകൾ വരുത്തുവാനായിട്ടുള്ളത് നമുക്കതിന്റെ തയ്യാറാകുകയും ചെയ്യണം. 18-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് തകർന്നു തുടങ്ങിയ റോമിന്റെ ചിത്രമാണ്. ഇതിനകത്ത് ഭൂരാജാക്കന്മാരും കച്ചവടക്കാരും നാവികരും റോമിന്റെ പതനത്തിലതിയായി വിലപിക്കുന്നു. അത് യെശയ്യാവിന്റെയും യിർമ്യാ പ്രവാചകന്റെയും വാക്കുകളുടെ പിൻബലത്തിലാണ് ഈ ആശയങ്ങളെ ശക്തമായിട്ട് ഇവിടെ ഉപയോഗിക്കുന്നത്. ബാബിലോണിന്റെ ശിക്ഷാവധി ഒരു വിലാപഗീതത്തിലൂടെയാണ് യോഹന്നാൻ അവതരിപ്പിക്കുന്നത്. ഭൂരാജാക്കന്മാർ അതിന്റെ രാഷ്ട്രീയ കൂട്ടാളികളായിരുന്നു. സമ്പത്തിന്റെയും സുഖലോലുപതയുടെയും പാത്രീപുതരായിരുന്നു. ധനവാന്മാരും കച്ചവടക്കാരും അവർ കരഞ്ഞും മാറത്തടിച്ചും വിലപിച്ചു. വിലാപരംഗം അവതരിപ്പിക്കുവാൻ ബാബിലോണിന്റെ പതനത്തെ പറ്റിയുള്ള പ്രഖ്യാപനത്തോടും ഓടി രക്ഷപ്പെടുവാൻ വിശ്വാസം നൽകുന്ന മുന്നറിയിപ്പോടും കൂടിയാണ്. പിന്നെ അതുപോലെ തന്നെ ഈ തകർച്ചയുടെ ഒരു സമൂല വിവരണം നൽകിയുമാണ് ഈ 18-ാം അധ്യായം അവസാനിക്കുന്നത്. ബാബിലോണിന്റെ പതനത്തെപ്പറ്റിയുള്ള പ്രഖ്യാപനം, അതിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാനുള്ള ആഹ്വാനം, പിന്നെ തകർച്ചയുടെ ഒരു ലഘുവിവരണം. An angel proclaimed the fall of Babylon, verses 1 and 2. Assigning the reasons for her fall, verse 3. Giving warning to all who belong to God to come out of her and to assist in her destruction. 3, 4, 5, 8. The great lamentation made for her by those who had been large sales in her sinful pleasures and profits. The great joy that would be among others at the sight of her irrecoverable ruin. പഴയ നിയമ കാലത്തെ പ്രമുഖ പട്ടണമായ ബാബിലോൺ, സോർ, നിനവെ എന്നിവയ്ക്കെതിരെ പ്രവാചകന്മാരെഴുതിയ കാവ്യങ്ങളിൽ നിന്നുള്ള വാക്കുകളും ആശയങ്ങളുമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. നമ്മൾ വായിക്കാം, അനന്തരം ഞാൻ വലിയ അധികാരമുള്ള മറ്റൊരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ടു. അവന്റെ തേജസ്സിനാൽ ഭൂമി പ്രകാശിച്ചു. അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞത്, വീണുപോയി മഹദിയാ ബാബിലോൺ, വീണുപോയി. ദുർഭൂതങ്ങളുടെ പാർപ്പിടവും സകല അശുദ്ധാത്മാക്കളുടെ തടവും അശുദ്ധിയും അറപ്പുമുള്ള സകല പക്ഷികളുടെയും തടവുമായി ചേർന്നു. അവരുടെ വേശ്യാവൃത്തിയുടെ ക്രോധമദ്യം സകല ജാതികളും കുടിച്ചു. ഭൂമിയിലെ രാജാക്കന്മാർ അവളോട് വേശ്യാസംഗം ചെയ്യുകയും ഭൂമിയിലെ വ്യാപാരികളുടെ പുളിപ്പിന്റെ ആധിക്യത്താൽ സമ്പന്നരാകുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട്. മൂന്ന് വാക്യം. ഇൻ ദിസ് ചാപ്റ്റർ we have a form of prophetic literature common in the prophetic books of Old Testament. ഇവിടെ ഒരു പ്രൊഫറ്റിക് ലിറ്ററേച്ചറിന്റെ ഒരു ഫോം അവിടെ കാണുന്നത്. There is what is called a doom song, the doom song of the city of Rome. The dirge of our fallen Babylon is inspired by Isaiah 13:13-14 പത്തൊൻപത് മുതൽ 22 വരെ ഡൂം സോങ് എന്നുള്ള നിലയിൽ അത് കാണാൻ ഒക്കുന്നതാണ്. ഐസയ്യ 13:19-22. അവിടെ രാജ്യങ്ങളുടെ മഹത്വവും കൽദരുടെ പ്രശംസാലങ്കാരവുമായ ബാബേൽ, ദൈവം സൊദോമിനെയും ഗൊമോറയും മറച്ചു കളഞ്ഞതുപോലെ ആയിത്തീരും. അതിൽ ഒരു നാളും കുടിപ്പാർപ്പുണ്ടാകുകയില്ല. തലമുറയോളം അതിൽ ആരും വസിക്കുകയില്ല. അറബിക്കാരൻ അവിടെ കൂടാരം അടിക്കുകയില്ല. ഇടയന്മാർ അവിടെ ആടുകളെ കിടത്തുകയുമില്ല. മരുമൃഗങ്ങൾ അവിടെ കിടക്കും. അവരുടെ വീടുകൾ മൂങ്ങാ നിറയും. ഒട്ടകപക്ഷികൾ അവിടെ പാർക്കും. ഭൂതങ്ങൾ അവിടെ നൃത്തം ചെയ്യും. അവരുടെ അരമനകളിൽ ചെന്നായ്ക്കളോർ മനോഹര മന്ദിരങ്ങളിൽ കുറുനരികൾ ഓളി അതിന്റെ സമയം അടുത്തിരിക്കുന്നു, അതിന്റെ കാലം ദീർഘിച്ചു പോവുകയുമില്ല എന്നവിടെ പറയുന്നു. വീണ്ടും 34:11-50 വേഴാമ്പലും ഉള്ളൻപന്നിയും അതിനെ കൈവശമാക്കും, മൂങ്ങയും മലങ്കാക്കയും അതിൽ പാർക്കും, അവൻ അതിന്മേൽ പാഴിന്റെ നൂലും ശൂന്യത്തിന്റെ ദുഃഖത്തെയും പിടിക്കും. അതിലെ കുലീനന്മാരാരും രാജ്യത്വം ഘോഷിക്കുകയില്ല. അതിന്റെ പ്രഭുക്കന്മാരെല്ലാവരും നാസ്തിയായിപ്പോവും. അതിന്റെ അരമനകളിൽ മുള്ളും അതിന്റെ കോട്ടകളിൽ തുവയും ഞെരിഞ്ഞിലും മുളയ്ക്കും. അത് കുറുക്കന്മാർക്ക് പാർപ്പിടവും മൊട്ടപ്പക്ഷികൾക്ക് താവളവുമാകും. മറ്റു മൃഗങ്ങളും ചെന്നായ്ക്കളും തമ്മിൽ എതിർപ്പെടും. അവിടെ ആ അതിന്റെ ഒരു ഡൂം സോങ്ങിന്റെ ഒരു പാറ്റേണാണ് അവിടെ കാണുന്നത്. ഏതോമിനെ കുറിച്ചുള്ളതാണ് ഐസയ്യാ 34:11-15. അഗൈൻ ജെറമിയ 50:39, ഡൂം സോങ് ഓഫ് ബാബിലോൺ. Again in Zephaniah 2:13-15, a doom song of Nineveh. അപ്പൊ ഇതിലൊക്കെ പറഞ്ഞിരിക്കുന്ന ആശയങ്ങളുടെ ഒരു റിപ്പറ്റീഷനാണ്. ആ ആശയങ്ങളെ കടമെടുത്തുകൊണ്ടാണ് യോഹന്നാൻ അപ്പോസ്തലൻ ഈ വിലാപ ഗാനം പാടുന്നത്. യോഹന്നാന്റെ ദൃഷ്ടിയിൽ ഈ പുരാതന നഗരങ്ങളിലെ പാപങ്ങളുടെയും മ്ലേച്ഛതകളുടെയും ആവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. സത്യദൈവത്തെ പറ്റി ചിന്തിക്കാത്ത റോമിന്റെ പതനം ഒരു മണിക്കൂർ കൊണ്ട് ഇവിടെ സംഭവിക്കും എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നു. എന്റെ വാക്യങ്ങൾ അവിടെ പറയുന്നുണ്ട്, ഒരു മണിക്കൂർ കൊണ്ട് അതിന്റെ നാശം സംഭവിക്കും. കഴിഞ്ഞ അധ്യായത്തിൽ പ്രതീകങ്ങളുടെ അർത്ഥം യോഹന്നാൻ വിശദീകരിച്ച ദൂതനെ അല്ല യോഹന്നാൻ ഇവിടെ കാണുന്നത്. അവിടെ പറയുന്നു മറ്റൊരു ദൂതൻ എന്നവിടെ പറയുന്നത്. മറ്റൊരു ദൂതൻ ഏഞ്ചൽ ചാർജ് ദി മെസ്സേജ് ഓഫ് ഡൂം കംസ് വിത്ത് വെരി ലൈറ്റ് ഓഫ് ഗോഡ് അപ്പോൺ ഹിം. ഇവിടെ ആ ദൂതനെ കുറിച്ച് പറയുന്നത് ആ ദൂതൻ തേജസ്സിൽ വന്നു എന്നുള്ളതാണ്. നാലാം വാക്യം, വേറൊരു ശബ്ദം സ്വർഗത്തിൽ നിന്ന് പറയുന്നതായി ഞാൻ കേട്ടു, എന്റെ ജനമായുള്ളവരെ അവരുടെ പാപങ്ങൾ കൂട്ടാളികളാകാതെയും അവരുടെ ബാധകൾ ലോഹിക്കാതെ ഇരുത്താൻ അവരെ വിട്ടുപോരുകയും. മറ്റൊരു ദൂതൻ എന്നാണ് അവിടെ പറയുന്നത്. ഒന്നാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ആ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ടു, അവന്റെ തേജസ്സിനാൽ ഭൂമി പ്രകാശിച്ചു. അപ്പൊ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ഇറങ്ങി എന്ന് കാണിക്കുന്നതിനാണ് ദൈവദൂതന്റെ അധികാരത്തെ പറ്റിയും തേജസ്സിനെയും പറ്റിയും ഇവിടെ എടുത്തു പറയുന്നത്. ഉയരത്തിൽ നിന്ന് വന്നു, ദൈവത്തിന്റെ തേജസ്സിൽ നിന്ന് വന്നു എന്നുള്ളത്. As God is light, so the angel coming down from Exodus, a lingering radiance. മോശയുടെ പുസ്തകത്തിൽ നമുക്ക് ആ ഒരു സംഭവം നമുക്ക് കാണാനായിട്ടിരിക്കും. തേജസ്സിൽ വെളിപ്പെടുന്ന കർത്താവിനെ കാണാം. Exodus 34:29-35. അവൻ തന്നോട് അലിച്ചത് നിമിത്തം തന്റെ മുഖത്തിന്റെ തൊക്ക് പ്രകാശിച്ചു എന്ന് മോശ സാക്ഷ്യത്തിന്റെ പലക രണ്ടും കയ്യിൽ പിടിച്ചുകൊണ്ട് സീനായ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ അറിഞ്ഞില്ല. അഹ്റോനും ഇസ്രയേൽ മക്കൾ എല്ലാവരും മോശയെ നോക്കിയപ്പോൾ അവന്റെ മുഖത്തിന്റെ തൊക്ക് പ്രകാശിച്ചത് കണ്ടു. അതുകൊണ്ട് അവർക്ക് അവനെ അവന്റെ അടുക്കൽ ചെല്ലുവാൻ ഭയപ്പെട്ടു. അപ്പം ഉയരത്തിൽ നിന്ന് തേജസ്സിന്റെ അനുഭവത്തെ കുറിച്ച് സൂചിപ്പിക്കുവാനാണ് അവിടെ തേജസ്സിൽ നിന്ന് വന്നത്. അപ്പോൾ ദൈവത്തിന്റെ അധികാരത്തെ പറ്റിയും ദൈവത്തിന്റെ തേജസ്സിനെ പറ്റിയും അവിടെ പറയുന്നു. അപ്രകാരമുള്ളൊരു മാലാഖയാണ് റോമിന്റെ തകർച്ചയെ കുറിച്ച് ഇവിടെ പറയുന്നത്. വീണുപോയി, മഹതിയാം ബാബിലോൺ വീണുപോയി എന്ന് ദൂതൻ വിളിച്ചു പറയുന്നു. അതും യെശയ്യാ പ്രവാചകന്റെ വാക്കുകളുടെ പ്രതിധ്വനിയാണ്. യെശയ്യാ 21:9. അവിടെ പേർഷ്യൻ രാജാവായ സൈറസ് ബാബിലോൺ കീഴടക്കി വാർത്ത അറിഞ്ഞ് വീണു, ബാബേൽ വീണു, അതിലെ ദേവന്മാർ വിഗ്രഹങ്ങളൊക്കെയും നിലത്ത് വീണ് തകർന്നു കിടക്കുന്നു എന്ന് പ്രതികരിക്കുന്ന യെശയ്യാവിന്റെ വാക്കുകളാണ്. യെശയ്യ പ്രവാചകന്റെ പുസ്തകം 21:9. നാലും അഞ്ചും വാക്യങ്ങളിൽ നമ്മൾ I heard another voice from heaven saying, Come out, my people, from her, lest you become partners in her sins, and lest you share in her place, because her sins are piled as high as heaven, and God has remembered her unrighteous deeds. God's people are called to come out her, so as not to partake of her punishment, destruction, and devastation. ദൈവ മക്കള് അതിൽ നിന്ന് പുറത്തു വരുവാൻ അവിടെ ആവശ്യപ്പെടുന്നു. ജനനിപുടമായ ബാബിലോൺ ഭൂതങ്ങളുടെയും അശുദ്ധാത്മാക്കളുടെയും അശുദ്ധജന്തുക്കളുടെയും വാസസ്ഥലമായി തീർന്നുവെന്ന് മാലാഖ അറിയിക്കുന്നു. ഈ പ്രസ്താവനയുടെ അർത്ഥം മനസ്സിലാക്കേണ്ടത് പുരാതന ബാബിലോണിനെതിരെയുള്ള യെശയ്യാവിന്റെ പ്രസ്താവനയുടെ പശ്ചാത്തലത്തിലാണ്. അതുപോലെ റോമാ നഗരവും ഇവിടെ നശിക്കുമെന്ന് പറയുന്നു. അവരുടെ വേശ്യാവൃത്തി നാം നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ വിശ്വാസത്യാഗത്തെ ആണ് ഓർപ്പിക്കുന്നത്. റോമിനോട് രാഷ്ട്രീയ സഖ്യത ചെയ്ത രാജ്യങ്ങൾ ചക്രവർത്തി ആരാധന സ്വീകരിച്ചവരാണ്. അതിലൂടെ അവർ ദൈവ നിഷേധികളായിത്തീർന്നു. പാപത്തിന്റെ ലഹരിയിൽ മുങ്ങിക്കഴിയുന്ന രാജ്യങ്ങൾ സത്യദൈവത്തിങ്കിലേക്ക് തിരിയുവാൻ സാധിക്കാത്ത സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. റോമിന്റെ സമ്പത്തിൽ നിന്നും സുഖലോലുപതയിൽ നിന്നും ഭൂമിയിലെ കച്ചവടക്കാർക്ക് പ്രയോജനം ശ്രദ്ധിച്ചിരിക്കുന്നു എന്നുള്ളത് കാണാം. 4 മുതലുള്ള ഭാഗങ്ങൾ അവിടെ യോഹന്നാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുന്നു. ശബ്ദത്തിന്റെ ആദ്യ ഭാഗം വിശ്വാസികൾക്കുള്ള ആഹ്വാനോ. 2 ഭാഗം ദൈവശിക്ഷ നടപ്പാക്കുന്നവർക്കുള്ള നിർദ്ദേശമാണ്. ശബ്ദത്തിന്റെ ആദ്യ ഭാഗത്ത് വിശ്വാസികളോട് നഗരം വിട്ട് ഓടുകയും സ്വർഗത്തിൽ നിന്നുള്ള ശബ്ദം ആവശ്യപ്പെടുന്നു. ഗോഡ്സ് പീപ്പിൾ ആർ കോൾഡ് ടു കം ഔട്ട് ഓഫ് ഹെർ സോ ആസ് നോട്ട് ടു പാർട്ടേക്ക് ഓഫ് ഹെർ പണിഷ്മെന്റ് ആൻഡ് ഡിവാസ്റ്റേഷൻ. എന്റെ ജനമായുള്ളവരെ അവരുടെ പാപങ്ങളിൽ കൂട്ടാളികളാകാതെയും അവരുടെ ബാധകളിൽ ഓഹരിക്കാരാകാതെയും ഇരിപ്പാൻ അവളെ വിട്ട് ഓടിപ്പോകുക. വിശ്വാസികളെ എന്റെ ജനമേ എന്ന് വിളിക്കുന്ന ആ ശബ്ദം ദൈവത്തിന് വേണ്ടി വിളിക്കുന്ന മാലാഖയുടെ ശബ്ദമാണ്. ശപിക്കപ്പെട്ട നഗരത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാൻ മാലാഖ മുഖേന ദൈവം കൽപ്പിക്കുന്നു. ഇപ്പോൾ വലിയ നാശം സംഭവിക്കാൻ പോവുകയാണ്. അപ്പൊ ഈ നാശം സംഭവിക്കുന്നതിന് മുമ്പ് അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ ദൈവമക്കളോട് ആജ്ഞാപിക്കുന്ന ആഹ്വാനം ചെയ്യുന്ന മാലാഖയുടെ ശബ്ദമാണ്. ബൈബിളിൽ നമുക്കറിയാം ഇതുപോലത്തെ അനേകം ശബ്ദങ്ങൾ നമുക്ക് ബൈബിൾ കേൾക്കുന്നുണ്ട്. This call to come out rings through the Hebrew history. God is always calling upon his people to cut their connection with sin and to stand with him and for him. പാപത്തോടുള്ള ബന്ധം വിച്ഛേദിച്ച് ദൈവത്തിങ്കിലേക്ക് വരുവാൻ ഉള്ള ആഹ്വാനം പലയിടത്തും കാണുന്നുണ്ട്. അബ്രഹാമിനോട് പറയുന്നുണ്ട്, ഞാൻ കാണിപ്പാനിരിക്കും ദോശത്തേക്ക് പോവാ. It was the call which came to Abraham. Now the Lord said to Abraham, Go from your country and your kindred and your father's house to the land that I will show you. Genesis 12:1. It was a call that came to Lot before the destruction of Sodom and Gomorrah. Get out of this place, for the Lord is about to destroy the city. Adam, Ulpati Pusakam, 19:12-14. It's a cry which finds its echo in the New Testament also. Paul writes to Corinthians, Do not be mismated with unbelievers. Avishwasikaloda ilayillappuna koodirathu. For what partnership have righteous and iniquity? Or what fellowship has light with darkness? What accord to Christ in Belial? Do not participate in another man's sins. Keep yourself pure. വിട്ടുപോരുവീൻ, ഇങ്ങനെ പാപങ്ങളിൽ നിന്ന് മാറുക എന്നുള്ള ആഹ്വാനം പല സന്ദർഭങ്ങളിലും ബൈബിൾ കാണുന്നുണ്ട്. നമ്മൾ ബാബേൽ പ്രവാസത്തിന്റെ അന്ത്യത്തെ പറ്റിയുള്ള പ്രവചനങ്ങളിലും ഇങ്ങനെയുള്ള മുന്നറിയിപ്പുകളുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അബ്രഹാമിനെ വിളിക്കുന്നതിലും ലോത്തിനെ വിളിക്കുന്നതിലും ഒക്കെ ഈ പാപ സാഹചര്യങ്ങളിൽ നിന്ന് നീതിമാന്മാരെ രക്ഷിക്കാനുള്ള ദൈവത്തിന്റെ വിഗ്രഹതയാണ്. ദൈവം എപ്പോഴും ആ ഒരു അഭിവാഞ്ചി ആഗ്രഹത്തോടെ മനുഷ്യനെ വിളിക്കുന്നുണ്ട്, പാപത്തിൽ നിന്ന് മാറി നിൽക്കുവാൻ, പാപത്തിൽ നിന്ന് വിട്ടു നിൽക്കുവാൻ ദൈവാത്മാവ് നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. ബാബിലോണിലെ പോലെ ദുഷ്ടത കൊടികുത്തി വാഴുന്ന എല്ലാ സ്ഥലങ്ങളിലുമുള്ള ദൈവജനത്തെ സംബന്ധിച്ച് ഈ ആഹ്വാനം എല്ലാ കാലത്തും പ്രസക്തമത്രേ. തിന്മയെ പൂജിക്കുന്ന ഒരു ലോകത്തിൽ നിന്ന് ഓടി അകലുക ദൈവ മക്കൾക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. യാക്കോബ് 1:27 ദൈവമുൻപാകെ പാപ ക്ഷമ ലഭിക്കുവാൻ സാധ്യമല്ലാത്ത വിധം ബാബിലോണിന്റെ അകൃത്യം വലുതായിരിക്കുന്നു. പഴയ ബാബിലോണിനെ പറ്റി അതിന്റെ ശിക്ഷാവിധി സ്വർഗത്തോളം എത്തി, ആകാശത്തോളം പൊങ്ങിയിരിക്കുന്നു എന്ന് പ്രവചിച്ച യിരെമ്യാവിന്റെ വാക്കുകൾ, യിരെമ്യാ 51:9. അതിന്റെ അടിസ്ഥാനത്തിലാണ് യോഹന്നാൻ ഇത് ആവശ്യപ്പെടുന്നത്. This point out that cry and challenge do not involve coming out at a definite moment. ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ദൈവാത്മാവ് നിരന്തരം നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് പാപത്തിൽ നിന്ന് വിട്ടുമാറുകയും പാപത്തിൽ നിന്ന് ഓടി അകലുകയും ദൈവത്തിന്റെ വിശുദ്ധിയിലേക്ക് അടുത്തു വരിക എന്നുള്ളത് ദൈവാത്മാവിന്റെയും പരിശുദ്ധാത്മാവിന്റെയും നിരന്തരമായിട്ടുള്ള ദൈവമക്കളോടുള്ള ആഹ്വാനമാണ്. The commonest word for the Christian in New Testament is the Greek word hagios. Hagios. വിശുദ്ധർ, കൊരിന്തിലെ വിശുദ്ധർ, റോമിലെ വിശുദ്ധർ, എഫസോസിലെ വിശുദ്ധർ, ബൈബിൾ എഴുതുന്നത് അങ്ങനെയാണ്. അത് കോമൺ ആയിട്ടുള്ള whose basic meaning is different. The Christian is not confirmed to the world but transformed from the world. From Romans 12:2. It is not a question of retiring from the world, it is a question of living differently within the world. ലോകത്തിൽ നിന്ന് ഓടി ഒളിക്കുക എന്നുള്ളതല്ല, ലോകത്തിന് വേണ്ടി ലോകത്തിൽ വേറിട്ട ഒരു ജീവിതം നയിക്കുക എന്നുള്ളത്. നമ്മളിപ്പോ നോമ്പിന്റെ ഒക്കെ അനുഭവം നമ്മൾ കടന്നുപോവുക, അത് നമ്മളോട് ശക്തമായി ആവശ്യപ്പെടുന്ന ചിന്ത ഈ ലോകത്തിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാ. ഈ ലോകത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ഒരു വിശുദ്ധ ജീവിതം, ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ജീവിതം, മറ്റുള്ളവരെ ആകർഷിക്കത്തക്ക ഒരു ജീവിതം, അത് നയിപ്പാൻ നിനക്ക് സാധിക്കുമോ എന്നുള്ളതാണ് ദൈവം ആവശ്യപ്പെടുന്നത്, ദൈവം ചോദിക്കുന്നത്. 6:8 വാക്യം, അവൾ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങൾ അവൾക്ക് പകരം ചെയ്യുവിൻ, അവളുടെ പ്രവർത്തികൾക്ക് തക്കവണ്ണം അവൾക്ക് ഇരട്ടിച്ചു കൊടുക്കുകയും, അവൾ കലക്കി തന്ന പാനപാത്രത്തിൽ അവൾക്ക് ഇരട്ടി കലക്കി കൊടുക്കുകയും, അവൾ തന്നെ താൻ മഹത്വപ്പെടുത്തി വിളിച്ചിടത്തോളം അവൾ പീഡയും ദുഃഖവും കൊടുക്കുകയും, രാജ്ഞിയായിട്ട് അവളിരിക്കുന്നു, ഞാൻ വിധവയല്ല, ദുഃഖം കാണുകയുമില്ല എന്നവൾ ഹൃദയം കൊണ്ട് പറയുന്നു. അത് നിമിത്തം മരണം, ദുഃഖം, ക്ഷാമം എന്നിങ്ങനെ അവളുടെ വാക്കുകൾ ഒരു ദിവസത്തിൽ തന്നെ വരും. അവളെ തീയിലിട്ട് ചുറ്റുകളയും, അവളെ ന്യായം വിധിച്ച ദൈവമായ കർത്താവ് ശക്തനല്ലോ എന്ന് ഇവിടെ പറയുന്നു. 6 വാക്യത്തിൽ ബാബിലോണിനോട് പ്രതികാരം ചെയ്യുവാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട ശബ്ദം ആവശ്യപ്പെടുന്നു. ആരോട് ആവശ്യപ്പെടുന്നത് എന്ന് വ്യക്തമല്ല, എന്നാലും മൃഗത്തോട് അതിന്റെ കൂട്ടാളികളോടുമാണ്. പ്രവാചകന്മാരെയും വിശുദ്ധന്മാരെയും ക്രൂരമായി പീഡിപ്പിച്ചു കൊന്നതാണ് ബാബിലോണിന്റെ ക്രൂരതയ്ക്ക് പ്രതികാരം ചെയ്യുവാൻ ഇവിടെ ആവശ്യപ്പെടുന്നത്. ഒരു നിർദോഷികളുടെ രക്തം ചിന്തി, അതാ അവരെ ക്രൂരമായി പീഡിപ്പിച്ചു കൊന്നു, ആ ക്രൂരതയ്ക്ക് പ്രതികാരം ചെയ്യാനാണ് ഇവിടെ ഒരു പ്രതികാരത്തിന്റെ ശബ്ദം വരുന്നത്. ബാബിലോണിന്റെ നിർദ്ദയമായ പീഡകൾക്ക് പകരം ഇരട്ടി ശിക്ഷ കൊടുക്കുവാൻ യിരെമ്യാവിനെ പോലെ സ്വർഗത്തിൽ നിന്നുണ്ടായ ശബ്ദം ആഹ്വാനം ചെയ്യുന്നു. ഭാഗത്ത് ശിക്ഷയ്ക്കൊക്കെ ഇരട്ടി കൊടുക്കുന്ന പാപത്തിന്റെയും അധാർമികതയുടെയും പാനപാത്രം കൊണ്ട് ലഹരി പിടിപ്പിച്ച ബാബിലോണ് ദൈവകോപത്തിന് ഇരട്ടി കൊടുക്കുവാൻ ഇവിടെ പോവുക, ഇരയാകുവാനായിട്ട് പോവുക. ഇരട്ടി കൊടുക്കുക എന്നുള്ളത് നമ്മൾ ബൈബിളിൽ പലപ്പോഴും കാണുന്ന ഒരാശയമാണ്. അത് പല പലയിടത്തും അതിനെ അത് കാണുവാനായിട്ടും ദിസ് പാസേജ് സ്പീക്സ് ഇൻ ടേംസ് ഓഫ് പണിഷ്മെന്റ് ബട്ട് ദ ഇൻസ്ട്രക്ഷൻ ടു എക്സാക്ട് വെഞ്ചിയൻസ് ഓൺ റോം ഇസ് നോട്ട് ആൻ ഇൻസ്ട്രക്ഷൻ ടു മെൻ, ഇറ്റ്സ് എൻ ഇൻസ്ട്രക്ഷൻ ടു ദ ഏഞ്ചൽ. ദ ഡിവൈൻ ഇൻസ്ട്രുമെന്റ് ഓഫ് ജസ്റ്റിസ് ദൈവത്തിന്റെ നീതിയുടെ ഒരു ഭാഗമാണ്. Vengeance belongs to God and to God alone. We have here two truths which we must remember. There is in life a law by which a man sows what that which he reaps. Even in the Sermon on the Mountain, we find an expression of the law. The measure you give will be the measure you get. നീ അളന്ന് കൊടുക്കുന്ന അളവിനാൽ നിനക്ക് തിരിച്ചു കിട്ടും. ദ ഡബിൾ പണിഷ്മെന്റ് ആൻഡ് ഡബിൾ റിവാർഡ് കം ഫ്രം ദ ഫാക്ട് ദാറ്റ് ഫ്രീക്വന്റ്ലി ഇൻ ജൂവിഷ് ലോ എനിവൺ റെസ്പോൺസിബിൾ ഫോർ ലോസ് ഓർ ഡാമേജ് ഹാഡ് ടു റീപേ ട്വൈസ്. അത് പഴയ നിയമത്തിലെ ഒരു ശക്തമായ ഒരു ആശയമാണ്. എക്സോഡസ് 22:7 ഒരുത്തൻ കൂട്ടുകാരന്റെ പറ്റിൽ പണമോ വല്ല സാധനമോ സൂക്ഷിപ്പാൻ ഏൽപ്പിച്ചിരിക്കെ അത് അവന്റെ വീട്ടിൽ നിന്ന് കളവ് പോയാൽ കള്ളനെ പിടികൂടി എന്ന് വരികിൽ അവൻ ഇരട്ടി പകരം കൊടുക്കണം. ഇത് പഴയ നിയമ പ്രമാണമാണ്, ഇരട്ടി കൊടുക്കുക എന്നുള്ളത്. വീണ്ടും എക്സോഡസ് 22:7 അവിടെയും ഇത് പറയുന്നുണ്ട്. 22:4 മോഷണ നിമിത്തം അവനെ മോഷണ വസ്തുവായ കാളയോ കഴുതയോ ആടിനെയോ ജീവനോടോ അവന്റെ കൈവശം പിടിച്ചാൽ അവൻ ഇരട്ടി പകരം കൊടുക്കണം. അപ്പം അത് വീണ്ടും ഉണ്ട് എക്സോഡസ് 22:9. അപ്പം പഴയ നിയമ പ്രമാണമാണ് ഇരട്ടി കൊടുക്കുക എന്നുള്ളത്. അപ്പം നമ്മൾ കൊടുക്കുന്ന അളവിനാൽ ദർ ഇസ് ഇൻ ലൈഫ് എ ലോ ബൈ വിച്ച് എ മാൻ സോസ് വാട്ട് ഹി റീഡ് വിച്ച് ഹി റീഡ്സ്. Renamed, we meet here the same truth that all pride will one day be humiliated. Ahankarathina prathifalam undaavum. Rome's supreme sin has been pride. It is in Old Testament terms that John speaks. He reproduces the ancient judgment of Babylon. ബാബിലോണിന്റെ അഹങ്കാരത്തിനും സുഖലോലുപതയ്ക്കും പകരം പീഡയും ദുഃഖവും നൽകുവാൻ സ്വർഗത്തിൽ നിന്നുണ്ടായ ശബ്ദം ആവശ്യപ്പെടുന്നു. അഹങ്കരിച്ച യെരുശലേം പുത്രിമാരെ ശിക്ഷിച്ചതുപോലെ ബാബിലോണിനെയും ദൈവം പരിഹാസപാത്രമാക്കും. There is a sin which Greek called hubris that comes to feel that it has no need of God. The punishment for that sin is ultimate humiliation. There comes to feel that it has no need of എനിക്ക് ദൈവത്തിന്റെ ആവശ്യമില്ല. ഇന്ന് മനുഷ്യന്റെ പാപം ഈ ഒരു നിലയില്ല. മനുഷ്യനെ പണവും ദൈവം സൗകര്യങ്ങളും ഒക്കെ തന്ന കഴിയുമ്പോൾ മനുഷ്യൻ ചിന്തിക്കുന്നത് വേറെ രീതിയില്ല. എനിക്ക് ദൈവത്തിന്റെ ആവശ്യമില്ലാതെ മറ്റുള്ളവരുടെ ഒന്നും ആവശ്യമില്ലാതെ എനിക്ക് ജീവിക്കാനായിട്ട് വെക്കും. അങ്ങനെയുള്ളവരെ അഹങ്കാരികളെ താഴെ ഇറക്കുന്ന തമ്പുരാനാണ്. അതാണ് ദൈവം ഇവിടെ കാണുന്നത്, ഈ വേദപുസ്തകത്തിൽ കാണുന്നത്. തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും എന്നുള്ള വാക്യം അന്വർത്ഥമാകുന്ന വിധത്തിൽ റോമാ നഗരം നിന്ന പാത്രമായിട്ട് തീരും. രാജ്ഞി ആയിട്ട് ഞാൻ ഇരിക്കുന്നു, ഞാൻ വിധവയല്ല, ദുഃഖം കാണുകയില്ല എന്ന് അവൾ ഹൃദയം കൊണ്ട് പറയുന്നു. ഈ ആത്മകഥം യെശയ്യ രേഖപ്പെടുത്തുന്ന ബാബേലിന്റെ ആത്മകഥത്തിന്റെ ഭാഗം തന്നെയാണ്. അത് യെശയ്യ പ്രവാചകന്റെ പുസ്തകം 47:7-8 വാക്യം. യെശയ്യ പ്രവാചകന്റെ പുസ്തകം 47:7-8 വാക്യം അവിടെ പറയുന്നു, ഞാൻ ദുഃഖം ബാബേലിനാൽ ഞാൻ എന്നേക്കും തമ്പുരാട്ടി ആയിരിക്കുമെന്ന് നീ പറഞ്ഞു. അത് കൂട്ടാക്കാതെയും അതിന്റെ അവസാനം ഓർക്കാതെയും ഇരുന്നു. ആകയാൽ ഞാൻ മാത്രം എനിക്ക് തുല്യനായി മറ്റാരുമില്ല. ഞാൻ വിധേയമായിരിക്കില്ല എന്ന് ഹൃദയത്തിൽ പറയുന്ന സുഖഭോഗിനിയുടെ നിർഭയവാസിനിയുമായുള്ള ഒരേ ഇത് കേൾക്കാം. യെശയ്യാ പ്രവാചകൻ പുസ്തകം 47:7-8 വാക്യം. അപ്പൊ തങ്ങളുടെ അധികാരം ദൈവദത്തമാണെന്ന് ദൈവം തന്നതാണെന്ന് മനസ്സിലാക്കാതെ സ്വയം ദേവന്മാരെന്ന് റോമിലെ ചക്രവർത്തിമാർ അവകാശപ്പെട്ടിരുന്നു. അങ്ങനെയുള്ള ഒരു ചിന്തയുടെ ഒരു മറുപടിയും കൂടിയാണ്. അപ്പൊ അമിതമായ സ്വാശ്രയവും അഹങ്കാരം നിമിത്തം റോമിന്റെ ശിക്ഷ പെട്ടെന്നുണ്ടാകും. തീ കൊണ്ടുള്ള ശിക്ഷയെക്കുറിച്ച് ധാരാളമായി നമുക്ക് പുസ്തകത്തിൽ യിരമ്യാവിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ടിരിക്കും. ബാബിലോണിനെ പറയുന്നത് ദഹന പർവ്വതം എന്നാണ് വിളിക്കുന്നത്. ദഹന പർവ്വതം 51:25-30, 32-58 ആ വാക്യങ്ങളൊക്കെ. അപ്പൊ അവിടെയുള്ള വീടുകളും കളങ്ങളും ഉയർന്ന വാതിലുകളും തീ പിടിച്ച് നശിക്കുന്നതായി യിരമ്യാ പ്രവാചകൻ എഴുതിയിരിക്കുന്നു. അതേ രീതിയിലുള്ള നാശമാണ് പുതിയ ബാബിലോണായ റോമിന് ഉണ്ടാകാൻ പോകുന്നത്. 9-24 വരെയുള്ള ഭാഗം, ദ റെസ്റ്റ് ഓഫ് ദിസ് ചാപ്റ്റർ വി ഹാവ് ദ ഡർജസ് ഓഫ് റോം, ദ ഡർജ് സങ് ബൈ ദ കിങ്, ദ ഡർജ് സങ് ബൈ മർച്ചൻസ്, ദ ഡർജ് സങ് ബൈ ദ ഷിപ്പ് മാസ്റ്റേഴ്സ് ആൻഡ് സെയിലേഴ്സ്. അഗെയിൻ ആൻഡ് അഗെയിൻ വി ഹിയർ ദ ഗ്രേറ്റ്നെസ്, ദ വെൽത്ത് ആൻഡ് ദ വണ്ടർ ലക്ഷറി ഓഫ് റോം. ഹിയർ വി ഹാവ് എ ലമെന്റേഷൻ മെയ്ഡ് ബൈ ബാബിലോൺ ഫ്രണ്ട്സ് for all, for her all. And here observe, who are the mourners, namely those who had been bewitched by her fornication, those who had been seized in her sensual pleasures, and those who had been gained by the wealth and trade. ആദ്യമായി വിലപിക്കുന്നത് ഭൂരാജാക്കന്മാരാ. റോമിനെ, തങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി റോമിനെ ആശ്രയിക്കുന്ന ഭൂരാജാക്കന്മാർ, ഭൂമിയിലെ കച്ചവടക്കാർ, നാവിക, ഇവരെ റോമിന്റെ തകർച്ചയിൽ വിലപിക്കുന്നു. റോമിന്റെ സമ്പൽ സമൃദ്ധിയാവുന്ന അവരെല്ലാം വളർച്ചയ്ക്ക് അടിസ്ഥാനം. എസക്കിയൽ നടത്തുന്ന സോരിനെ പറ്റി എസക്കിയൽ നടക്കുന്ന വിലാപവുമായി ഇതിന് സാമ്യമുണ്ട്. എസക്കിയൽ 26:27. 9-10 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നു, അവളോട് വേശ്യാസംഗം ചെയ്ത് വിളിച്ചിരുന്ന ഭൂജാക്കളുടെ പീഡനം നിമിത്തം ഭയപ്പെട്ട് ദൂരെ നിന്നുകൊണ്ട് ദഹനത്തിന്റെ മുഖം കാണുമ്പോൾ അവളെ ചൊല്ലി കരഞ്ഞും മാറത്തടിച്ചുകൊണ്ട്, അയ്യോ അയ്യോ മഹാനഗരമായ ബാബിലോണെ, ബലമേറിയ പട്ടണമേ, ഒരു മണിക്കൂർ കൊണ്ട് നിന്നെ ന്യായവിധി വന്നല്ലോ എന്ന് പറയും. റോമിനെതിരെ മൃഗത്തോട് സഖ്യത ചെയ്ത രാജാക്കന്മാരല്ല വിലപിക്കുന്നതെന്ന് നമുക്കറിയാം. റോമിന്റെ സഖ്യ രാജ്യങ്ങളിലെയും കച്ചവട ബന്ധമുള്ള രാജ്യങ്ങളിലെയും അധിപന്മാരാണ്. അവരുടെ രാഷ്ട്രീയവും സാമ്പത്തികവുമായ ഭദ്രത റോമിനെ ആശ്രയിച്ച നമുക്കറിയാം അതുമായിട്ട് സഖ്യത. റോം ആ കാലത്ത് വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യമാണ്. അപ്പൊ അതുമായിട്ട് സഖ്യത ചെയ്ത രാജ്യം, ഈ രാജ്യങ്ങളുമായി വാണിജ്യ ബന്ധം നടത്തിയ ഒത്തിരി രാജ്യങ്ങൾ, അതിലെ അവരുടെ രാഷ്ട്രീയവും സാമ്പത്തികവുമായ ഭദ്രത റോമിനെ ആശ്രയിച്ചാണ് ചെയ്തിരുന്നത്. റോമിന്റെ തകർച്ചയോടുകൂടെ തങ്ങളുടെ ആധിപത്യം നഷ്ടപ്പെടും എന്നുള്ളത് അവര് മനസ്സിലാക്കി. തങ്ങളും നാമാവശേഷമാകാൻ പോകുന്നുവെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അവർ ദുഃഖാർത്ഥരായി മാറത്തടിച്ച് നിലവിളിക്കുന്നത്. അവരുടെ കുഴപ്പം ധാർമ്മിക മൂല്യങ്ങളെ മാറ്റിവെച്ച് റോമുമായി സഖ്യത്തിൽ ഏർപ്പെടുകയും റോമിനെപ്പോലെ തന്നെ ദൈവത്തെ മറന്ന് സുഖലോലുപതയിലും ചക്രവർത്തി ആരാധനയിലും മ്ലേച്ഛതയിലും അവർ മുഴുകി പറയുന്ന അവരുടെ ആ തെറ്റുകൾക്കൊക്കെ ഈ ഭൂരാജാക്കന്മാരും ഒരു കാരണമാണ് എന്ന് അവിടെ പറയുന്നുണ്ട്. യു മേ ആസ്ക് വെദർ ജോൺസ് ഇൻഡിക്ട്മെന്റ് ഇസ് ജസ്റ്റിഫൈഡ് ഓർ വെദർ ഹീസ് മിയർലി ഫനാറ്റിക് ഷൂട്ടിംഗ് ഡൗൺ വിതൗട്ട് ഇൻ റേ. റോമിനെ കുറിച്ച് യോഹന്നാൻ പറയുന്നത് ഇച്ചിരി ആലങ്കാരികമായിട്ടാണോ എക്സാജറേഷൻ ആണോ നമുക്ക് തോന്നാം. പക്ഷെ പഴയകാല പല ബുക്കുകളും വായിക്കുമ്പോൾ അവരുടെ ലക്ഷുറിയസ് ലൈഫ് യഥാർത്ഥമായിരുന്നു എന്ന് പലപ്പോഴും കാണുവാനായിട്ട് നോക്കും. അവര് മറന്ന് ദൈവത്തെ മറന്ന് ഒത്തിരി മതിമറന്ന് വളരെ ലക്ഷുറിയിൽ അവര് ജീവിച്ചിരുന്നു. പഴയ കാലത്തെ പല പുസ്തകങ്ങളുണ്ട്, പ്രധാനമായിട്ട് റോമൻ സൊസൈറ്റി ഫ്രം നീറോ ടു മാർക്കസ് ഓറേലിയസ്, റോമൻ ലൈഫ് ആൻഡ് മാനേഴ്സ്, ഈ സീസേഴ്സ് ലൈഫ് ഓഫ് സീസേഴ്സ്, ഈ പുസ്തകങ്ങളൊക്കെ വായിച്ചാൽ അന്നത്തെ കാലത്തെ റോമ സാമ്രാജ്യത്തിന്റെ ലക്ഷൂറിയസ് ലൈഫിനെ കുറിച്ച് കാണുവാനായിട്ട് ഒക്കും. വൺ ഫേമസ് സ്കോളർ സെഡ് ദാറ്റ് ഇൻ മോഡേൺ ടൈംസ് വി ആർ ബേസ് ഇൻ മാറ്റർ ഓഫ് എൻജോയ്മെന്റ് കമ്പയർഡ് വിത്ത് ദ ആൻഷ്യന്റ് വേൾഡ്. നമ്മളെ ഫിസിക്കലാണ് നമ്മൾ എത്ര നല്ല വലിയ വരികരൊക്കെ ആണെന്ന് പറഞ്ഞാൽ പോലും അന്നത്തെ കാലത്തെ എൻജോയ്മെന്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഒന്നുമല്ല എന്നുള്ള ഒരു ചിന്ത ഒരു ചരിത്രകാരൻ പറയുന്നുണ്ട്. There is a saying in the Talmud that 10 measures of wealth came down into the world and that Rome received 9 and all the rest of the world only 1. അനുഗ്രഹങ്ങൾ 10 ൽ 9 അവർക്കയാ, ഒന്ന് മാത്രമേ ലോകത്തെല്ലാവർക്കും ഉണ്ടായിരുന്നു എന്ന് ഉള്ള ഒരു ചിന്തയുമുണ്ട്. In the first century, the world was pouring its riches into the lap of Rome. അവളുടെ ദഹനത്തിന്റെ പുക കാണുമ്പോൾ മാത്രമാണ് അവളുടെ തകർച്ചയെ പറ്റി അവൾ അറിയുന്നത്. യുഗാന്തത്തിലുള്ള ലോകത്തിന്റെ നാശത്തെ പറ്റി പറയുമ്പോൾ തീയെ പറ്റി പല പരാമർശങ്ങളുണ്ട്. റോമിന്റെ നാശത്തിൽ ഭൂരാജാക്കന്മാർ അവളുടെ സഹായത്തിനു വേണ്ടി ഓടിച്ചെല്ലാതെ ഭയപ്പെട്ട് ദൂരത്ത് നിൽക്കുന്നു. ഈ രാജാക്കന്മാരൊക്കെ കരയുന്നെങ്കിലും അവർ ഭയപ്പെട്ട് ദൂരത്ത് നിന്ന് വിലപിക്കുകയാണ് ചെയ്യുന്നത്. രാഷ്ട്രീയമായി ശക്തമായിരുന്ന ബലമേറിയ പട്ടണം അത് ഒരു മണിക്കൂർ കൊണ്ട് നശിക്കുമ്പോൾ പെട്ടെന്നുള്ള ആ ഒരു നാശത്തിൽ അവര് സ്തംഭിച്ചു പോകുന്നു എന്നുള്ളതാണ് അവിടെ കാണുവാനായിട്ട് നോക്കുന്നത്. 11 മുതലുള്ള ഭാഗം ഭൂമിയിലെ വ്യാപാരികൾ പൊന്ന്, വെള്ളി, രത്നം, മുത്ത്, നേരിയ തുണി, ധൂമ്രം, അങ്ങനെയുള്ള സാധനങ്ങൾ, ദ ലക്ഷൂറിയസ് ഐറ്റംസ് ഇൻ റോം ഫ്ലോ ട്രേഡ്, അതിവിടെ കാണാനായിട്ട് നോക്കും. ദ ലെമൻറ് ഓഫ് കിങ്സ് ആൻഡ് മർച്ചൻസ് ഷുഡ് ബി റീഡ് എ ലോങ് ദ ലെമൻറ് ഓവർ ടയർ ഇൻ എസ്കെ 26. എസ്കെയിലിന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ആ ടയറിനെ കുറിച്ചുള്ള വിലാപത്തിന് അനുയോജ്യമായിട്ടാണ് ഇവിടെയും പറയുന്നത്. ദ ലെമൻ ഓഫ് ദ മർച്ചൻസ് ഈസ് പ്യുവർലി സെൽഫിഷ്. ഓൾ ദർ സോറോ ഈസ് ദാറ്റ് ദ മാർക്കറ്റ് ഫ്രം വിച്ച് ദ ഡ്യൂ സോ മച്ച് വെൽത്ത് ഇസ് ബോൺ. ഇറ്റ് ഇസ് സിഗ്നിഫിക്കന്റ് ദാറ്റ് ബോത്ത് ദ കിങ്സ് ആൻഡ് ദ മർച്ചൻസ് സ്റ്റാൻഡ് എ ഫാർ ഓഫ് ആൻഡ് വാച്ച്. They stretch out no hand to help Rome in her last agony. They were never bound to her in love. Their only bond was luxury. She desired and trade it brought with them. വ്യാപാരികൾ വിലപിക്കുന്നത് റോമിനെ പറ്റിയുള്ള സഹതാപം കൊണ്ടല്ല, പ്രത്യേക അവരുടെ വ്യാപാരം തീർന്നതുപോലെ. വ്യാപാരികൾ കരയുന്ന നല്ല മാറത്തടിക്കുന്നത് തങ്ങൾക്കിനിയും ഇതുവരെ കിട്ടിക്കൊണ്ടിരുന്ന ലാഭം കിട്ടുകയില്ല എന്നുള്ളത്. വിലാപഗീതത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ പാസേജ ഇത്. 5 വാക്യങ്ങൾ അതുണ്ട്. 11-16 നമുക്ക് വായിച്ചില്ലെന്നുള്ളതേ ഉള്ളൂ. വിലാപഗീതത്തിലെ ഏറ്റവും വലിയ പാസേജ. റോമിന്റെ തകർച്ച ഏറ്റവും അധികം ബാധിച്ചത് കച്ചവടക്കാരെയാണ്. അതുകൊണ്ട് അതുകൊണ്ടായിരിക്കും യോഹന്നാൻ ഈ കൂട്ടരുടെ വിലാപത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. സുഖഭോഗ വസ്തുക്കളുടെ ഒരു നീണ്ട പട്ടിക. അവരുടെ വാണിജ്യത്തിൽ റോമിനുണ്ടായിരുന്ന സ്ഥാനം, ഇത്തരം വസ്തുക്കൾ വാങ്ങിച്ച് സുഖലോലുപതയിൽ ജീവിക്കുന്നതിൽ റോമക്കാർ വലിയ താല്പര്യം കാണിച്ചിരുന്നു. ഞാൻ പറഞ്ഞു, പല പുസ്തകങ്ങളിലും അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. ഒരു പുസ്തകത്തിൽ നീറോ ചക്രവർത്തി നടത്തിയ ഒരു വിരുന്ന് സൽക്കാരത്തിന് വേണ്ടി ഇന്നത്തെ നിലയിൽ 1,800,000 രൂപ വില വരുന്ന റോസാപ്പൂക്കൾ ഈജിപ്തിൽ നിന്ന് പ്രത്യേകം വരുത്തിയതായ ചരിത്രകാരന്മാർ പറയുന്നു. അതിൽ തന്നെ നോക്കണം എത്രമാത്രം ലാഭിച്ചായിട്ടാണ് ഇവര് ജീവിച്ചത്. അപ്പൊ കച്ചവടക്കാരുടെ സാമ്പത്തിക ലാഭം എന്ന് പറയുന്നതും പറയേണ്ട കാര്യമില്ല, കാരണം അത്രമാത്രം അവര് സുഖലോലുപതയില്ല അവര് ജീവിച്ചിരുന്നു. 12-13 റോമിലെ ഓസ്റ്റിയ തുറമുഖത്തിൽ കൂടി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇറക്കുമതി ചെയ്തിരുന്ന സുഖഭോഗ വസ്തുക്കളുടെ ഒരു നീണ്ട പട്ടിക, 27 വസ്തുക്കളുടെ പേരവിടെ നൽകിയിരിക്കുന്നത്. അത് തുറമുഖത്തിൽ കൂടി ഇറക്കുമതി ചെയ്ത വസ്തുക്കളുടെ ലിസ്റ്റ് എസ്കേൽ പ്രവാചകൻ പറയുന്നുണ്ട്. അതുമായിട്ട് സാമ്യമുള്ളതാണ് ഈ ഭാഗവും. At the time during which John was writing, there was in Rome passion for silver dishes. It was an age which passionately loved precious stones and pearls. One of the strangest of ancient beliefs was that precious stones had medicinal qualities. Fine linen came from mainly from Egypt. It was the clothing of priests and kings. It was an expensive priest robe, for instance, would cost 40 or 50 British pounds. നമ്മൾ ഇതിൽ നിന്നൊക്കെ കാണുന്നത് ഒരു വലിയ ലാഭിച്ചായിട്ടുള്ള ഒരു ജീവിതം, മതി മറന്നുകൊണ്ടുള്ള ഒരു ജീവിതം എന്നുള്ളതാണ്. നമ്മൾ ഓർക്കേണ്ടത് worldly possessions are not in themselves good or bad. But their misuse lead to sin. ദൈവം തരുന്ന നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ നമ്മൾ അതിൽ ജീവിക്കുന്നതല്ല, പക്ഷെ നമുക്കിതിനോടുള്ള കാഴ്ചപ്പാടുകളാണ് നമ്മളെ പാപത്തിലേക്ക് നയിക്കുന്നത്. അത് മാത്രമാണ് ജീവിതത്തിന്റെ എയിം എന്നുള്ള നിലയിൽ നമ്മൾ ജീവിക്കുമ്പോൾ അവിടെ ദൈവം നമ്മളെ കുറ്റം വിധിക്കും, ന്യായം വിധിക്കും എന്നുള്ളത് നാം പ്രത്യേകം ചിന്തിക്കണം. മറ്റു കാര്യം ഇവിടെ പറയുന്നുണ്ട്, മനുഷ്യദേഹം, മനുഷ്യന്റെ പ്രാണൻ, ഇതൊക്കെ അതിനെ കുറിച്ച് പറയുന്നുണ്ട്. ജീവിക്കുന്നതിന്റെ കൂട്ടത്തിൽ അവർ പറയുന്നതാ മനുഷ്യദേഹം, മനുഷ്യദേഹം, മനുഷ്യ പ്രാണൻ. അപ്പോ അവിടെ അടിമ കച്ചവടത്തെ കുറിച്ചാണ് അവിടെ പറയുന്നത്. The list closes with the mention of slaves and souls of men. The word used for slave is soma, which literally means a body. The slave market was called somatoporos, literally the place where bodies are sold. The idea is that slave was sold body and sold to the possession of his master. നമുക്ക് പഴയ നിയമ ആ ചിന്ത എന്ന് പറയുന്നത് വീടുകളിൽ അവർക്ക് ആയുധങ്ങളുണ്ട്, ജീവനുള്ള ആയുധങ്ങളും ജീവനില്ലാത്ത ആയുധങ്ങളും. ജീവനുള്ള ആയുധങ്ങളുടെ കൂട്ടത്തിലാണ് സ്ലേവ്സ്. സ്ലേവ്സിനെ അത്രമാത്രം അവർ അധമരായിട്ടാണ് കണ്ടിരുന്നത്. ഇറ്റ് ഇസ് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ടു ഫോർ അസ് ടു അണ്ടർസ്റ്റാൻഡ് ഹൗ മച്ച് റോമൻ സിവിലൈസേഷൻ ബേസ്ഡ് ഓൺ സ്ലേവറി. ദർ വർ സം 60 മില്യൺ സ്ലേവ്സ് ഇൻ ദ എംപയർ. 6 കോടിയോളം സ്ലേവ്സ് അന്നത്തെ 1st century റോമ സാമ്രാജ്യത്തിൽ 6 കോടി അടിമകൾ ഉണ്ടായിരുന്നു എന്നാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. 10,000 കണക്കിന് അടിമകളെ വാങ്ങി റോമിൽ കൊണ്ടുവന്ന് ക്രയർ വിക്രയം ചെയ്തിരുന്നു. The slaves sold at auction as livestock for domestic service, prostitution and gladiatorial amusements. അവരെ കാണികളുടെ വിനോദത്തിന് ഈ അടിമകൾ അവർക്ക് ജോലി ചെയ്യാന്, പ്രോസ്റ്റിറ്റ്യൂഷന്, പിന്നെ അതുപോലെ തന്നെ മൃഗങ്ങൾക്ക് എറിഞ്ഞു കൊടുക്കാൻ, വന്യമൃഗങ്ങളുടെ മുമ്പിൽ എറിഞ്ഞ് വിനോദത്തിന് വേണ്ടി. നമ്മൾ ഓർക്കണം പഴയ നിയമകാലത്ത് ഈ വന്യമൃഗങ്ങൾ ആളുകളെ സന്തോഷം എന്റർടൈൻമെന്റ് ആയിരുന്നു. എൻജോയ്മെന്റ് എന്ന് പറയുന്നത് അമ്യൂസ്മെന്റ് എന്ന് പറയുന്നത് വന്യമൃഗങ്ങളും മനുഷ്യരും തമ്മിൽ പൊരുതുന്നതാ. അപ്പൊ അങ്ങനെയുള്ള വന്യമൃഗങ്ങൾ കെറിഞ്ഞു കൊടുക്കാൻ ഈ സ്ലേവ്സിനെ ഉപയോഗിച്ചിരുന്നു. അപ്പൊ അങ്ങനെ അപ്പൊ അവർക്കൊരു ആത്മാവുണ്ട്, ആത്മാവിന്റെ ഉടമസ്ഥൻ യജമാനനാ, അതൊരു ബോഡി മാത്രം ഉപയോഗിക്കുന്നത്. ഒരു സ്ലേവിന് 1,000 to 2,000 ബ്രിട്ടീഷ് പൗണ്ട്സ് ആയിരുന്നു അന്നത്തെ മാർക്കറ്റിലെ വില. അപ്പൊ ആ ഒരു നിലയിലാണ് അവര് സ്ലേവ്സിനെ കണ്ടിരുന്നത്. യാതൊരു വിധമായിട്ടുള്ള മാനുഷികമായിട്ടുള്ള വിലയും അവർക്ക് കൊടുത്തിരുന്നില്ല എന്നും നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കണം. ഏകദേശം ഒരു നൂറ്റാണ്ട് കൊണ്ട് കെട്ടിപ്പിടിച്ച റോമാ സാമ്രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ ഒരു മണിക്കൂർ കൊണ്ട് നിശേഷം നശിച്ചുപോയി. മനുഷ്യരുടെ അധ്വാന ഫലം എന്ന അർത്ഥത്തിലാണ് കായികനി എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. റോമിലെ സമ്പന്നരായ വ്യാപാരികൾ പോലും ഭൂരാജാക്കന്മാരെ പോലെ അതിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യുവാൻ സാധിക്കാതെ പീഡ ഭയപ്പെട്ട് ദൂരത്തു നിന്നുകൊണ്ട് വിലപിക്കുക മാത്രമാണ് ചെയ്യുന്നത്. രണ്ടു കൂട്ടരും അവരുടെ പരിമിതികളിൽ നിന്നുകൊണ്ട് റോമിന്റെ തകർച്ചയെ അവരെ കാണുകയാണ്. 17, 18, 19 വാക്യങ്ങളിൽ ഏത് മാലിന്യം ഓരോ ദിക്കിലേക്ക് കപ്പലേറി പോകുന്ന ഏവനും കപ്പൽക്കാരും കടലിൽ തൊഴിൽ ചെയ്യുന്നവരൊക്കെയും ദൂരത്ത് നിന്നുകൊണ്ട് തങ്ങളുടെ ദഹനത്തിന്റെ മുഖം കൊണ്ട് മഹാനഗരത്തോട് തുല്യമായ നഗരം ഏത് എന്ന് നിലവിളിച്ച് പറഞ്ഞു. അവർ തലയിൽ പൂഴി വാരിയിട്ട് കൊണ്ട് അയ്യോ അയ്യോ കടലിൽ കപ്പൽ എല്ലാവർക്കും എല്ലാം തന്റെ ഐശ്വര്യത്താൽ സമ്പത്ത് വർദ്ധിപ്പിച്ച് മഹാനഗരം എന്ന് മണിക്കൂറുകൾ നശിച്ചുപോയല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞ് ദുഃഖിച്ചുകൊണ്ട് നിലവിളിച്ചു. കപ്പൽ വ്യവസായത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ് മൂന്നാമത്തെ കൂട്ടർ. അവർ ഓരോ ദിക്കിലേക്കും കപ്പലിലേറി പോകുന്നു. ഏവനെന്ന് പറയുന്നത് യാത്രക്കാരെ ഉദ്ദേശിച്ചാണ്. കടലിൽ തൊഴിൽ ചെയ്യുന്നവർ, കപ്പൽ വ്യവസായവുമായി ഏതെങ്കിലും വിധത്തിൽ ബന്ധപ്പെടുന്നവരൊക്കെ ആകാം. ഒരുപക്ഷെ മത്സ്യബന്ധത്തിൽ ബന്ധനത്തിൽ ഉൾപ്പെടുന്നവരുമാകാം, മുത്തുകൾ വാരുന്നവരാകാം. ഇങ്ങനെയുള്ള തൊഴിൽ വർക്കേഴ്സ് എന്ന് പറയുന്നത് ആദ്യത്തെ രണ്ടു കൂട്ടരെയും പോലെ ഇവരും നിസ്സഹാരായി ദൂരത്ത് നിന്നുകൊണ്ട് വിലപിക്കുകയാണ്. മഹാനഗരത്തിൽ തുല്യമായ നഗരം ഏത് എന്ന് അത്ഭുതത്തോടെ ചോദിക്കുന്നത് സൂര്യനെ പോലെ ഏത് നഗരം ചോദിച്ചുകൊണ്ട് വിലപിക്കുന്ന കപ്പലുകാരെ പോലെ തന്നെയാണ്. ഇസക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 2:30, 27:30 അത് സൂര്യനെ കുറിച്ചുള്ള ആ ചിന്തയുടെ ബേസിൽ തന്നെയാണ് ഇവിടെയും പറയുന്നത്. There is something almost pathetic in this lament. In every case, the lament is not for Rome, but for themselves. It is one of the laws of the life that if a man places all his happiness in material things, he misses the greatest things of life, love, friendship, and his fellow men. വിലാപം ഒരേ രീതിയില. മഹാനഗരമേ നശിച്ചുപോയല്ലോ എന്ന വാക്കുകളോടുകൂടെ അവർ അവസാനിക്കുന്നത് അവര് ആരും തങ്ങൾക്കുണ്ടായ നഷ്ടത്തെ പറ്റി മാത്രമാണ് ചിന്തിച്ച് വിലപിക്കുന്നത്. റോമന്റെ തകർച്ചയിലൂടെ കഷ്ടപ്പെടുകയും പട്ടിണി അനുഭവിക്കുകയും ചെയ്യുവാൻ വിതയ്ക്കപ്പെട്ട പൗരന്മാരെയും അടിമകളെയും പറ്റി അവർക്ക് ചിന്തിക്കുന്നതേയില്ല. അവരുടെ മനോഭാവത്തിൽ മനുഷ്യൻ ഉപഭോക്തൃ വ്യവസ്ഥിതിയിലെ ഒരു ഇടപാടുകാരും മാത്രമാണ്. കച്ചവടക്കാർക്ക് ചരക്കിനി വാങ്ങാൻ ആളില്ല എന്നുള്ളതും രാഷ്ട്രീയമായി ഭദ്രമായിരുന്ന തങ്ങളുടെ സ്ഥാനം നഷ്ടപ്പെട്ടു എന്നുള്ളതുമാണ് അവർക്ക് ഉണ്ടായ വിഷമം. അപ്പോൾ മനുഷ്യബന്ധങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കാതെ വില കൽപ്പിക്കാതെ കച്ചവട താല്പര്യത്തിന് വേണ്ടി ജീവിക്കുന്ന മനുഷ്യരെ കുറിച്ചാണ് ഇവിടെ നമ്മൾ ഇത് കാണുന്നത്. അവർക്ക് ജീവനോ അതുമായി പെട്ട മനുഷ്യ ജീവിതത്തിന്റെ മൂല്യങ്ങൾക്കോ ഒന്നും യാതൊരു വിധമായിട്ടുള്ള വിലയും ഇല്ല. ഇത് ആധുനിക ലോകത്തിന്റെ ഒരു ചെറിയ പതിപ്പാണ്. 1st century റോമാ നഗരം എന്ന് ചിന്തിക്കുന്നതിന് യാതൊരു വിധമായിട്ടുള്ള തെറ്റുമില്ല. ഇരുപതാമത്തെ വാക്യത്തിൽ സ്വർഗമേ വിശുദ്ധന്മാരും അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമാണുള്ളവരെ, ദൈവം അവളോട് നിങ്ങൾക്ക് വേണ്ടി പ്രതികാരം നടത്തിയതുകൊണ്ട് അവളെ ചൊല്ലി ആനന്ദിപ്പി. റിജോയ്സ് ഓവർ ഹർ ഓ ഹെവൻ ആൻഡ് യു ഡെഡിക്കേറ്റഡ് വൺസ് ഓഫ് ഗോഡ് ആൻഡ് യു അപ്പോസ്റ്റൽസ് ആൻഡ് യു പ്രോഫറ്റ്സ് ബിക്കോസ് ഗോഡ് ഹാസ് ഗിവൻ ജഡ്ജ്മെന്റ് ഫോർ യു എഗൻസ്റ്റ് ഹെർ. Amidst all the lamenting comes the voice of joy, the voice of those who are glad to see the vengeance of God upon his enemies and their persecutors. Jeremiah says of the doom of ancient Babylon, then the heaven and earth and all that is in them shall sing for joy over Babylon, for the destroyers shall come against them out of the north, says the Lord. Jeremiah 51:48. നീണ്ട വിലാപത്തിന് ശേഷം ആനന്ദിക്കുവാൻ ആഹ്വാനം ചെയ്യുന്ന ശൈലി, അത് വെളിപാട് ഗ്രന്ഥങ്ങളുടെ പൊതുവായിട്ടുള്ള ഒരു പ്രത്യേകതയാണ്. ഒത്തിരി ദുഃഖം, ഒത്തിരി പ്രയാസം, അതിന്റെ നടുവിൽ ആനന്ദം, അത് വെളിപാട് പുസ്തകങ്ങളുടെ ഒരു പ്രത്യേകത. സ്വർഗത്തിലെ സന്തോഷത്തിന്റെ പ്രകടനത്തിന്റെ ഒരു മുൻകുറിയാണ് ഇവിടെ പറയുന്ന ഈ സന്തോഷം. ഈ ആഹ്വാനം സ്വർഗത്തെ ആണ് സംബോധന ചെയ്തിരിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാർ സഭയോടാണ് ഇവിടെ ആനന്ദിക്കുവാൻ ആവശ്യപ്പെടുന്നത്. യാഗപീഠത്തിന്റെ കീഴിൽ കണ്ട അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചിരിക്കുന്നു. കാരണം അവര് നിലവിളിക്കുന്നു എന്ന് നമ്മൾ 6:9-11 വാക്യം കണ്ടു. വിശുദ്ധന്മാരെയും അപ്പോസ്തോലന്മാരെയും പ്രവാചകന്മാരെയും പീഡിപ്പിച്ചുള്ള ശിക്ഷ ലഭിച്ചതിലുള്ള സന്തോഷം കൊണ്ടാണ് സന്തോഷിപ്പീൻ എന്ന് ഇവിടെ പറയുന്നത്, സന്തോഷിപ്പീൻ എന്ന് ആവശ്യപ്പെടുന്നത്. 21 ഭാഗത്ത് പിന്നെ ശക്തനായൊരു ദൂതൻ തിരികല്ലോളം വലുതായൊരു കല്ലെടുത്ത് സമുദ്രത്തിലെറിഞ്ഞു പറഞ്ഞത്, ഇങ്ങനെ ബാബിലോൺ നഗരത്തെ ഹേമത്തോടെ എറിഞ്ഞു കളയും, ഇനി അതിനെ കാണുകയില്ല. വൈണികന്മാർ, വാദ്യന്മാർ, കുഴിലൂത്തുകാർ, കാഹളക്കാർ എന്നിവരുടെ സ്വരം നിന്നിൽ ഇനി കേൾക്കുകയില്ല. യാതൊരു കൗശലപ്പണിയും ചെയ്യുന്ന ഒരു ശില്പിയെയും നിന്നിൽ ഇത് കാണുകയില്ല. തിരികല്ലിന്റെ ഒച്ച നിന്നിൽ കേൾക്കുകയില്ല. വിളക്കിന്റെ വെളിച്ചം ഇനി നിന്നിൽ പ്രകാശിക്കുകയില്ല. മണവാളന്റെയും മണവാട്ടിയുടെയും സ്വരം ഇന്നിൽ നിന്ന് കേൾക്കുകയില്ല. നിന്റെ വ്യാപാരികൾ ഭൂമിയിലെ മഹത്തുക്കളായിരുന്നു, നിന്റെ ശുദ്ധക്കാർ സകല ജാതികളും വശീകരിക്കപ്പെട്ടിരുന്നു. പ്രവാചകന്മാരുടെയും വിശുദ്ധന്മാരുടെയും ഭൂമിയിൽ വെച്ച് കൊന്നുകളഞ്ഞ എല്ലാവരുടെയും രക്തം അവിടെ അല്ലോ ഉള്ളത്. ഇൻഫ്ലുവൻസ് വാസ് ടോട്ടൽ ഫോർ ഡിസ്ട്രക്ഷൻ is also total. The final desolation of the picture is of the final desolation of the Rome. It begins with a symbolic action. A strong angel takes a great millstone and hurls it in the sea, which closes over it as if it had never been. So will Rome be obliterated? John was taking his picture from the destruction of ancient Babylon. The word of God came to Jeremiah. When you finish reading this book, bind a stone to it and cast it in the midst of Euphrates and say, Thus shall Babylon sing to rise no more because of the evil that I am bringing upon her. Romans പൂർണമായ നാശം പ്രതീകാത്മകമായ ഒരു പ്രവൃത്തിയിലൂടെയാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. യിരെമ്യാവിന്റെ ജീവിതത്തിന്റെ ഒരു സംഭവമാണ്. ശരയാവ് പ്രയാണാധ്യക്ഷനായ ബാബിലേക്ക് പോകുമ്പോൾ ബാബിലിന്റെ നാശത്തെ പറ്റിയുള്ള പ്രവചനങ്ങൾ അടങ്ങിയ പുസ്തകം യിരെമ്യാവിനെ ഏൽപ്പിച്ചു. ബാബിലിന്റെ ശേഷം ഈ പുസ്തകം വായിച്ച ശേഷം അതിൽ കല്ല് കെട്ടി യൂഫ്രട്ടീസ് നദിയിൽ എറിഞ്ഞിട്ട് ഇങ്ങനെ ബാബിൽ ആണ്ടുപോകും. ഞാൻ അതിന് വരുത്തുന്ന അനർത്ഥത്തിൽ നിന്ന് അതിന് പൊങ്ങി വരികയില്ല. അവർ ക്ഷയിച്ചു പോകുമെന്ന് ആവശ്യപ്പെട്ടു. ഈ സംഭവത്തെ അനുസ്മരിക്കുന്ന രീതിയിൽ ശക്തനായ ഒരു ദൂതൻ തിരികല്ലോളം വലുതായ ഒരു കല്ലെടുത്ത് സമുദ്രത്തിൽ എറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ബാബിലോൺ മഹാനഗരത്തെ ക്ഷേമത്തോടെ എറിഞ്ഞു കളയും, ഇനിയും അതിനെ കാണുകയില്ല എന്ന് പറയുന്നു. വ്യാപാരികൾ, വാദ്യക്കാർ, കുടിലൂത്തുകാർ, കാഹളക്കാർ എന്നിവരാൽ ശബ്ദമുഖരിതമായ അന്തരീക്ഷം ഇനി ഒരിക്കലും ഉണ്ടാകാത്ത വിധം നശിക്കുവാൻ പോകുന്നു. റോമിന്റെ സമ്പൂർണമായ തകർച്ചയെ സൂചിപ്പിക്കുവാൻ ഇനി കാണുകയില്ല, കേൾക്കുകയില്ല എന്ന് 6 തവണ ആവർത്തിച്ചു. തിരികല്ല് കടലിൽ വീഴുന്നത് പോലെ പെട്ടെന്ന് റോമിന്റെ നാശം ഉണ്ടാകും എന്ന് ഇവിടെ പറയുന്നു. നെവർ അഗെയിൻ will there be any sound of rejoicing. The doom of Ezekiel against Tyre reads, and I will stop the music of your song, and sound of your lyres shall be heard no more. Ezekiel 26 verse 30. Never again will there be sound of craftsmen flying in space. Never again will the sound of domestic activity be heard. Never again will there be light of the streets or the houses. Never again will there be any sound of wedding rejoicing, forever love will die. Rome is to become a terrible, silent dissolution. So, Buddha parayunnu da, no signs of life are seen or heard. Ella tarathilulla naashavum, ജീവജാലങ്ങളുടെ മുഴുവൻ നാശവും അവിടെ സംഭവിക്കും എന്നുള്ള ഒരു അർത്ഥമാണ്. നോ സൈൻസ് ഓഫ് ലൈഫ് ആർ സീൻ ഓർ ഹേർഡ്. ബാബേൽ പ്രവാസത്തെ കുറിച്ച് എസ്കേൽ 25:10 പറയുന്നുണ്ട്, ഞാൻ ആനന്ദഘോഷവും സന്തോഷസ്തുതിയും മണവാളന്റെ സ്വരവും മണവാട്ടിയുടെ സ്വരവും തിരികല്ലിന്റെ ഒച്ചയും പുളക്കിന്റെ വെളിച്ചവും അവരുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയും. അതേ വാക്കുകൾ തന്നെ, യിരെമ്യയുടെ അതേ വാക്കുകൾ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ബാബിലോണിന്റെ നാശത്തെ പറ്റി യോഹന്നാൻ ആ ഒരു ചിന്തയാണ് എടുത്തു പറയുന്നത്. അന്ത്യ ന്യായവിധിയുടെ 4 യെശയ്യാവ് വാക്കുകളിൽ, തപ്പുകളുടെ ആനന്ദം നിന്നുപോകുന്നു, ഉല്ലസിക്കുന്നവരുടെ ഘോഷം തീർന്നു പോകുന്നു, കിന്നരത്തിന്റെ ആനന്ദം ഇല്ലാതെയാകും. സംഗീതം മാത്രമല്ല പുതിയ ബാബിലോൺ ഇല്ലാതാകുന്നത്, തിരികല്ലിന്റെ ശബ്ദമോ ഉള്ളക്കിന്റെ വെളിച്ചമോ ഉണ്ടാകാത്ത ഒരു നഗരം ശൂന്യമായി തീരും. ക്ഷുദ്രത്താൽ വശീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് ലോകവ്യാപകമായി റോമിനുണ്ടായ സ്വാധീനത്തെ പറ്റിയാണ്. റോമിന്റെ രാഷ്ട്രീയ വ്യവസ്ഥയും സമ്പദ് ഘടനയും ഭദ്രമാണ് ചിന്തിച്ചിരുന്ന രാജ്യങ്ങൾ തങ്ങളുടെ സുരക്ഷിതത്വം റോമുമായുള്ള രാഷ്ട്രീയ ബന്ധങ്ങളിൽ കണ്ടിരുന്നു. അത് ഇപ്പോൾ അവർക്ക് നഷ്ടമായി. And this punishment will come for certain definite reasons. ഈ ഒരു പണിഷ്മെന്റിന് വ്യക്തമായിട്ടുള്ള റീസൺ ഉണ്ട്. It will come because she worshipped wealth and luxury and lived wantonly and found no pleasure except in material things. ലോകത്തിന് പ്രാധാന്യം കൊടുത്ത് ദൈവത്തെ മറന്നു ജീവിച്ചു. And it will come because she was blood guilty. Woe to the bloody city, said Ezekiel. With Rome the martyrs perished and persecution went out from her all over the earth. The പതനത്തിന്റെ കാരണം രക്തസാക്ഷികളുടെ നിർദോഷ രക്തത്താൽ അതിന്റെ മണ്ണ് നനഞ്ഞിരുന്നു എന്നുള്ളതാണ്. ലോകവ്യാപകമായി അതിന് ആധിപത്യമുണ്ടായിരുന്ന എല്ലാ നാടുകളിലെയും രക്തച്ചൊരിച്ചിൽ റോമിന് പങ്കുണ്ടായിരുന്നു. വേദപുസ്തകത്തിൽ തന്റെ ചിന്തയിൽ രക്തസാക്ഷികൾ നിർദോഷികളുടെ രക്തം വിധികാരത്തിനായ ദൈവത്തോട് നിലവിളിക്കുന്നു. അതിന്റെ ഉത്തരമാണ് ഇവിടെ കിട്ടുന്നത്, നാശം പൂർണ്ണമാണ്. പ്രവാചകന്മാരും വിശുദ്ധന്മാരും പ്രത്യേക വിഭാഗമായിട്ടല്ല ഇവിടെ പറയുന്നത്, വിശുദ്ധന്മാരുടെ ഇടയിലെ ഒരു പ്രത്യേക വിഭാഗമായിട്ടാണ് ഇതിനെ കാണുന്നത്. നീറോയുടെ കാലത്തും ഡൊമിഷ്യന്റെ കാലത്തും കൊടിയ പീഡനമായിരുന്നു നടന്നത്. പ്രവാചകന്മാരുടെയും വിശുദ്ധന്മാരുടെയും രക്തം ചൊരിഞ്ഞത് റോമന് മാത്രമാണ് ഉത്തരവാദിത്വം. ഇതാണ് ഈ ഭാഗത്ത് പ്രത്യേകമായിട്ട് പറഞ്ഞത്. റോമിന്റെ തകർച്ചയെ കുറിച്ചാണ് ഇതിനകത്ത് ഈ 2 അധ്യായങ്ങളിൽ പറയുന്നത്. ആദ്യ ഭാഗത്ത് വിശ്വാസികൾക്കുള്ള മുന്നറിയിപ്പ്, അവർ രക്ഷപ്പെടുവാൻ തക്കവണ്ണമുള്ള ഒരു മുന്നറിയിപ്പ്, പിന്നെ റോമിനെ പറ്റിയുള്ള വിലാപം, അത് 3 കൂട്ടർ പറയുന്നു. രാജാക്കന്മാര്, വ്യാപാരികളെ നാവികർ. ദൈവ നീതിയാണ്, നീതിയിൽ സന്തോഷിക്കുവാൻ ആവശ്യപ്പെടുന്നത്, സ്വർഗീയ സന്തോഷത്തിന്റെ ഒരു മുൻകുറിയാണ് അവിടെ കാണുന്നത്. നാശം പൂർണ്ണമാണ്, എല്ലാ പൂർണ്ണമായി നശിക്കുന്നു. അത് കാരണം പറയുന്നുണ്ട്, അത് നിർദോഷികളുടെ രക്തം ചിന്തിച്ചു എന്നുള്ളത്. ഇതാണ് ഈ 18 അധ്യായത്തിന്റെ പൊതുവായിട്ടുള്ള ഭാഗം. കേട്ടിരുന്ന എല്ലാവരോടുമുള്ള നീ സ്നേഹവും പ്രത്യേകമായിട്ട് ഞാൻ അറിയിക്കുകയും ചെയ്യുന്നു.
താങ്ക് യു അച്ഛാ. അടുത്ത ആഴ്ച നമുക്ക് മിഡ്ലൻഡ് ആണ് ക്ലാസ് എടുക്കാൻ. ക്ലാസ് ഇല്ല അല്ലേ?
ഇല്ലില്ല, ബുധനാഴ്ച. വ്യാഴാഴ്ച കാണുമല്ലോ അല്ലയോ?
അച്ഛൻ്റെ ക്ലാസ് കാണുമായിരിക്കാം, നാളെ ചോദിക്കാം. ഓക്കെ, അടുത്ത ബുധനാഴ്ച നമുക്കിപ്പോ ക്ലാസ് ഇല്ല, ഞാൻ ഇമെയിൽ ചെയ്യാം. അതേസമയത്ത് നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്ന എല്ലാവരും മറ്റുള്ളവരെ കൂടെ ഒന്ന് അറിയിക്കുക. നമ്മൾ മിഡ്ലൻഡ് ആയാലും നമുക്ക് പള്ളി പോണ്ടി സമയമാണ്, അതുകൊണ്ട് അടുത്ത ആഴ്ച ക്ലാസ് ഇല്ല. അച്ഛൻ വളരെയധികം താങ്ക്സ് അച്ഛൻ.
സിദ്ധമുള്ള പിതാവേ, സിദ്ധമുള്ള നിന്റെ തിരുനാമത്താൽ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. വിശുദ്ധഭാവത്തിൽ ആദ്യമുള്ള മുസ്ലിബായാൽ ഞങ്ങളെ നീ മറച്ചുകൊള്ളണമേ. ശുദ്ധമുള്ള റുഹാ, ശുദ്ധമുള്ള നിന്റെ കുടിയ സ്വാനങ്ങളായിട്ട് ഞങ്ങളെ സംരക്ഷണമേ. ദൈവമായ കർത്താവ്, എന്റെ രൂപത്തിലുള്ള സ്നേഹത്തിൽ എന്റെ ദൈവത്തിന്റെ ചിറകിൽ ചെയ്തിൽ ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ദൈവമായ കർത്താവേ, കൃപയിൽ സമർപ്പിക്കുന്നു എന്റെ ഗൃഹത്തോട് ഇന്നത്തെ ക്ലാസ്സിൽ സംബന്ധിക്കുവാൻ സ്വർഗം ഒരുക്കി. കൃതികളുടെ സ്തോത്രം എന്താണെന്ന് ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ദൈവമേ, ഈ ലോകത്ത് ഞങ്ങൾ മൂല്യം വില കൽപ്പിക്കുന്ന പലതുകൊണ്ട് സർവത്തിനുപരിയായി നിനക്ക് വേണ്ടി ജീവിക്കാൻ, നിനക്ക് വേണ്ടി ചുരുങ്ങുവാൻ ദൈവമേ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. കേട്ട വചനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവിടുന്ന് ന്യായം വിധിക്കുന്ന അസംബരനാകുന്നുള്ളോ. ന്യായവിധിയെ കുറിച്ച് ജീവിതത്തിൽ ബോധ്യം പരിശുദ്ധാത്മാവെന്ന് ഞങ്ങളോട് ഇടപെടണമേ. വിശുദ്ധ ജീവിതം ദൈവമേ അവിടുത്തോട് ചേർന്ന് എത്താൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. നോമ്പിന്റെ അനുഭവം ഞങ്ങൾക്ക് കൂടുതൽ പുതുക്കത്തിന് കാരണമായി തീരുവാൻ സഹായിക്കണമേ. ക്ലാസ്സുകളെ നിഗ്രഹിക്കണമേ. മർത്തമറിയം പ്രസ്ഥാനത്തെ മുഴുവനായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നേതൃത്വം നൽകുന്ന എല്ലാവരെയും ഓർക്കുന്നു. നിതിരുമേനെ ഓർക്കുന്നു. സദമാൻ്റെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിജയ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഓഫീസേഴ്സിനും ഓർക്കുന്നു. റീജിയണൽ സെക്രട്ടറിമാരെ ഓർക്കുന്നു. മനോജിനെ കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. രാത്രിയിൽ കുടുംബക്കൂട്ടായിരിക്കണമേ. നാളത്തെ ക്ലാസ്സിന് ഗൃഹത്തിൻ്റെതായിരിക്കാൻ വിശുദ്ധന്മാരെ, സിദ്ധഹൃദികളെ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ. നാഥ, ഞങ്ങളുടെ കുറ്റമുള്ളതും കുറവുള്ളതുമായ പ്രാർത്ഥന ഉള്ളതുമായ സിംഹാസനത്തിൽ കേൾക്കപ്പെട്ടതും അംഗീകരിക്കപ്പെട്ടതുമാക്കി തീർക്കണമേ. ആയത് ഇപ്പോഴും എല്ലായ്പ്പോഴും എന്ന് ഉന്നയിക്കും തന്നെ.
ഓക്കെ, എല്ലാവർക്കും ഗുഡ് ഈവനിംഗ് ആൻഡ് താങ്ക്സ്. ഗുഡ് നൈറ്റ്.